ഓം ശാന്തി. 5/11/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈ മുഴുവൻ ലോകവും രോഗികളുടെ വലിയ ആശുപത്രിയാണ്. ബാബ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തെയും നിരോഗിയാക്കാൻ വേണ്ടി. ചോദ്യം: ഏത് സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിരാശയുടെയോ ദുഃഖത്തിന്റെയോ അലകൾക്ക് വരാൻ സാധിക്കില്ല? ഉത്തരം: ഇപ്പോൾ നമ്മൾ ഈ പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകും, പിന്നീട് പുതിയ ലോകത്തിൽ പുനർജന്മമെടുക്കും. ഇപ്പോൾ നമ്മൾ രാജയോഗം പഠിക്കുകയാണ് രാജപദവിക്ക് വേണ്ടി. ബാബ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ആത്മീയ രാജസ്ഥാൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്മൃതി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദുഃഖത്തിന്റെ അലകൾക്ക് വരാൻ സാധിക്കില്ല. ഗീതം: അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഓം ശാന്തി. ഗീതം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, പുതിയ പുതിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ എല്ലാവരും തന്നെ വിവേകശാലികളാണ്, അങ്ങനെയുമല്ല. അല്ല, വിവേകശൂന്യരെ വിവേകശാലികളാക്കി മാറ്റുകയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എത്ര വിവേകശൂന്യരായി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാബ നമ്മളെ വിവേകശാലിയാക്കി മാറ്റുകയാണ്. ഏതുപോലെയാണോ സ്കൂളിൽ പഠിച്ച കുട്ടികൾ വളരെ വിവേകശാലികളായി മാറുന്നത്, ഓരോരുത്തരും അവനവന്റെ വിവേകത്തോടെ വക്കീലും എഞ്ചിനീയറുമൊക്കെയായി മാറുന്നു. ഇതാണെങ്കിൽ ആത്മാവിനെ വിവേകശാലിയാക്കി മാറ്റണം. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പഠിക്കുന്നത്. എന്നാൽ പുറമെ എന്തെല്ലാം ശിക്ഷണങ്ങളാണോ ലഭിക്കുന്നത്, അതെല്ലാം അല്പകാലത്തെ ശരീര നിർവഹണാർത്ഥം മാത്രമാണ്. ചിലർ മതം മാറാറുമുണ്ട്, ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കി മാറ്റാറുണ്ട്. എന്തിനു വേണ്ടി? അല്പകാലത്തെ സുഖത്തിന് വേണ്ടി, പണം, ജോലി മുതലായവ എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കാദ്യമാദ്യം ആത്മാഭിമാനിയായി മാറണം. ഇതാണ് മുഖ്യമായ കാര്യം. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം തന്നെ രോഗിയായ ലോകമാണ്. രോഗിയായി മാറാത്ത ഒരു മനുഷ്യരും ഉണ്ടായിരിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ രോഗം തീർച്ചയായും ഉണ്ടായിരിക്കും. എല്ലാവരും പതിതരും രോഗിയുമായിട്ടുള്ള ഈ മുഴുവൻ ലോകവും വലുതിലും വലിയ ആശുപത്രിയാണ്. ആയുസ്സും വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ മരണമടയും, കാലന്റെ പിടിയിൽ വരുന്നു. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ കുട്ടികൾ വെറും ഭാരതത്തിന്റെ മാത്രമല്ല, ഗുപ്തമായ രീതിയിൽ മുഴുവൻ വിശ്വത്തിന്റെയും സേവനം ചെയ്യുന്നു. ബാബയെ ആരും അറിയുന്നില്ല എന്നതാണ് മുഖ്യ കാര്യം. മനുഷ്യനായിട്ട് പാരലൌകിക ബാബയെ അറിയുന്നില്ല. ബാബയോട് സ്നേഹമുണ്ടാകുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ സ്നേഹിക്കൂ. എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങൾ എന്നോടൊപ്പം തന്നെ തിരിച്ചുപോകണം. ഏതുവരെ തിരിച്ചു പോകുന്നില്ല, അതുവരെ ഈ അഴുക്ക് നിറഞ്ഞ ലോകത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു. ആദ്യമാദ്യം ദേഹ്യ അഭിമാനത്തിൽ നിന്നും ദേഹി അഭിമാനിയായി മാറൂ. അപ്പോൾ നിങ്ങൾക്ക് ധാരണ ചെയ്യാൻ സാധിക്കും, ഒപ്പം ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. അഥവാ ദേഹി അഭിമാനിയായി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവുമില്ല. എല്ലാവരും ദേഹ അഭിമാനികളാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട് നമ്മൾ ആത്മാഭിമാനിയായി മാറുന്നില്ല എന്ന്. ബാബയെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ എങ്ങനെയായിരുന്നുവോ നമ്മൾ മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും. ദേഹി അഭിമാനിയായി മാറുന്നതാണ് മുഖ്യ കാര്യം, അല്ലാതെ രചനയെ അറിയുന്നതിന്റെ അല്ല. പാടാറുമുണ്ട് രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമെന്ന്. ആദ്യം രചനയുടെ, പിന്നീട് രചയിതാവിന്റെ എന്ന് പറയില്ല. അല്ല, ആദ്യം രചയിതാവ്. രചയിതാവ് തന്നെയാണ് അച്ഛൻ. പറയാറുണ്ട് ഹേ ഗോഡ് ഫാദർ എന്ന്. ആ ഈശ്വരൻ വന്നിട്ടാണ് നിങ്ങൾ കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റുന്നത്. ബാബ സദാ ആത്മാഭിമാനി തന്നെയാണ്, അതിനാൽ ബാബ ഉയർന്നതാണ്. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ ആത്മാഭിമാനിയാണ്. ആരിലാണോ പ്രവേശിച്ചിരിക്കുന്നത് അവരെയും, അതായത് ബ്രഹ്മബാബയെയും, ആത്മാഭിമാനിയാക്കി മാറ്റുന്നു. ഇവരിൽ പ്രവേശിക്കുന്നത് ഇവരെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹവും ദേഹാഭിമാനിയായിരുന്നു. ഇദ്ദേഹത്തോടും പറയാറുണ്ട്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കൂ എന്ന്. ആത്മാവ് വേറെയാണ്, ശരീരം വേറെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. ആത്മാവ് ദേഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് വസ്തുക്കളായി മാറിയില്ലേ? ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് പുനർജന്മം എടുക്കുന്നത്. ആത്മാവ് തന്നെയാണ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നത്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇതിൽ വളരെ പരിശ്രമം വേണം. ഏതുപോലെയാണോ വിദ്യാർത്ഥി പഠിക്കുന്നതിന് വേണ്ടി ഏകാന്തതയിൽ പൂന്തോട്ടങ്ങളിലും മറ്റും പോയി ഇരിക്കുന്നത്, പാതിരിമാരും കറങ്ങാൻ പോകാറുണ്ട്. അപ്പോൾ തികച്ചും ശാന്തരായിരിക്കും. അവർ ആത്മാഭിമാനിയായി ഇരിക്കുന്നില്ല, ക്രിസ്തുവിന്റെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. വീട്ടിലിരുന്നും ഓർമ്മിക്കാം, എന്നാൽ ക്രിസ്തുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഏകാന്തതയിലേക്ക് പോകുന്നു. മറ്റെവിടേക്കും അവർ നോക്കുന്നത് തന്നെയില്ല. ആരാണോ വളരെ നല്ലവർ, മനസ്സിലാക്കുന്നുണ്ട്, അവർ ക്രിസ്തുവിനെ ഓർമ്മിച്ചോർമ്മിച്ച് ക്രിസ്തുവിന്റെ അടുത്തെത്തിച്ചേരും. ക്രിസ്തു സ്വർഗത്തിലിരിക്കുന്നുണ്ട്, ഞങ്ങളും സ്വർഗത്തിലേക്ക് പോകും. ക്രിസ്തു സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്തേക്ക് പോയി, നമ്മളും ഓർമ്മിച്ചോർമ്മിച്ച് ക്രിസ്തുവിന്റെ അടുത്ത് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും ആ ഒന്നിന്റെ മക്കളാണ്. അവരിലുള്ള കുറച്ച് ജ്ഞാനം ശരിയാണ്. ഓരോരുത്തർക്കും സ്ഥാപനയും പാലനയും തീർച്ചയായും ചെയ്യേണ്ടി വരുന്നു. കെട്ടിടത്തെ മോടിപ്പിടിപ്പിക്കുക മുതലായവ ചെയ്യിപ്പിക്കാറുണ്ട്, ഇതും പാലനയാണല്ലോ. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛനെ നിങ്ങൾ ഓർമ്മിക്കൂ. ഈ ജ്ഞാനം പരിധിയില്ലാത്ത അച്ഛനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. സ്വയത്തിന്റെ തന്നെ മംഗളം ചെയ്യണം. രോഗിയിൽ നിന്നും നിരോഗിയായി മാറണം. ഇത് രോഗികളുടെ വലിയ ആശുപത്രിയാണ്. മുഴുവൻ വിശ്വവും രോഗികളുടെ ആശുപത്രിയാണ്. തീർച്ചയായും രോഗികൾ പെട്ടെന്ന് മരിച്ചുപോകും. ബാബ വന്ന് ഈ മുഴുവൻ വിശ്വത്തെയും നിരോഗിയാക്കി മാറ്റുന്നു. ഇവിടെ തന്നെ നിരോഗിയായി മാറും എന്നല്ല. ബാബ പറയുന്നു, നിരോഗികളുള്ളത് തന്നെ പുതിയ ലോകത്താണ്. പഴയ ലോകത്തിൽ നിരോഗികൾ ഉണ്ടാവാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണൻ നിരോഗിയും സദാ ആരോഗ്യമുള്ളവരുമാണ്. അവിടെ ആയുസ്സും ഉയർന്നതായിരിക്കും. വികാരികൾ രോഗികളായിരിക്കും. നിർവികാരികൾ രോഗികളായിരിക്കുകയില്ല. അവർ സമ്പൂർണ്ണ നിർവികാരികൾ തന്നെയാണ്. ബാബ സ്വയം പറയുന്നു, ഈ സമയം മുഴുവൻ വിശ്വവും പ്രത്യേകിച്ചും ഭാരതം നിരോഗിയാണ്. നിങ്ങൾ കുട്ടികൾ ആദ്യമാദ്യം നിരോഗിയായ ലോകത്തേക്കാണ് വരുന്നത്. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് നിരോഗിയായി മാറുന്നത്. ഓർമ്മയിലൂടെ നിങ്ങളുടെ മധുരമായ വീട്ടിലേക്ക് തിരിച്ചുപോകും. ഇതും ഒരു യാത്രയാണ്, ആത്മാവിന്റെ യാത്രയാണ്, അച്ഛനായ പരമാത്മാവിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി. ഇതാണ് ആത്മീയ യാത്ര. ഈ അക്ഷരം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കും നമ്പർ വയസ്സായി അറിയാം, എന്നാൽ മറന്നുപോകുന്നു. മുഖ്യമായ കാര്യം ഇതാണ്, മനസ്സിലാക്കി കൊടുക്കുക എന്നതും സഹജമാണ്. എന്നാൽ ആരാണോ സ്വയം ആത്മീയ യാത്രയിൽ കഴിയുന്നത്, അവർക്ക് മാത്രമേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വയം കഴിയുന്നില്ല എന്നിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അമ്പ് തറക്കില്ല. സത്യതയുടെ ബലം വേണം. നമ്മൾ ബാബയെ അത്രയും ഓർമ്മിക്കുന്നുണ്ട്. സ്ത്രീ പതിയെ എത്രയാണ് ഓർമ്മിക്കുന്നത്? ഇതാണ് പതികളുടെയും പതി, അച്ഛന്മാരുടെയും അച്ഛൻ, ഗുരുക്കന്മാരുടെയും ഗുരു. ഗുരുക്കന്മാരു പോലും ആ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. ക്രിസ്തുവും അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ ആ അച്ഛനെ ആർക്കും അറിയില്ല. ബാബ എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് തന്റെ പരിചയം നൽകുന്നത്. ഭാരതവാസികൾക്ക് തന്നെ അച്ഛന്റെ പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നത്? വിദേശത്തിൽ നിന്ന് പോലും ഇവിടെ വരുന്നുണ്ട് യോഗം പഠിക്കാൻ. ഭഗവാനാണ് പ്രാചീന യോഗം പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് ഭാവന. ബാബ മനസ്സിലാക്കി തരുന്നു, സത്യമായ ഞാൻ തന്നെയാണ് കൽപ്പകൽപ്പം വന്ന് പഠിപ്പിക്കുന്നത്. ഒരു തവണ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്നതാണ് മുഖ്യ കാര്യം. ഇതിനെ തന്നെയാണ് ആത്മീയ യോഗമെന്ന് പറയുന്നത്. ബാക്കി എല്ലാവരുടെയും യോഗം ശരീരത്തിനോടാണ്. ബ്രഹ്മത്തോട് യോഗം വെക്കാറുണ്ട്. അതാണെങ്കിൽ ബാബയല്ല. ബ്രഹ്മം എന്നുള്ളത് മഹത്തത്വമാണ്, വസിക്കാനുള്ള സ്ഥാനമാണ്. അതിനാൽ ശരിയെന്നത് ഒരു ബാബയാണ്. ഒരു ബാബയെ തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. ഇതും ഭാരതവാസികൾക്കറിയില്ല, എങ്ങനെയാണ് ബാബ സത്യമാകുന്നത് എന്ന്. ബാബ തന്നെയാണ് സത്യമായ രാജ്യം സ്ഥാപിക്കുന്നത്. സത്യമായ രാജ്യവും അസത്യമായ രാജ്യവും. നിങ്ങൾ എപ്പോഴാണോ സത്യമായ രാജ്യത്തിൽ കഴിയുന്നത്, അപ്പോൾ അവിടെ രാവണ രാജ്യം തന്നെ ഉണ്ടാകുന്നില്ല. പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യവും അസത്യവുമായ രാജ്യം ആരംഭിക്കുന്നു. സത്യമായ രാജ്യം എന്നത് പൂർണമായും സത്യയുഗത്തെയാണ് പറയുന്നത്. പിന്നീട് അസത്യമായ രാജ്യം മുഴുവൻ കലിയുഗത്തിന്റെ അവസാനവും. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. അവിടെയുമല്ല ഇവിടെയുമല്ല, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവാണ് യാത്ര ചെയ്യുന്നത്, ശരീരമല്ല. ബാബ വന്നിട്ടാണ് യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് അവിടേക്ക് പോകണം. നിങ്ങളെ ഈ യാത്ര പഠിപ്പിക്കുന്നു. മനുഷ്യർ പിന്നീട് നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കുമെല്ലാം പോകുന്നതിനു വേണ്ടി യാത്ര ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിലൊരു ലാഭവുമില്ല എന്ന്. ഈ വസ്തുക്കളിലൂടെ തന്നെ വേണം എല്ലാം വിനാശമാകാൻ. ബാക്കി ആരെല്ലാമാണോ അത്രയധികം പ്രയത്നിക്കുന്നത്, അതെല്ലാം വ്യർത്ഥമാണ്. നിങ്ങൾക്കറിയാം ഏതെല്ലാം വസ്തുക്കളാണോ സയൻസിൽ നിന്നുണ്ടാകുന്നത്, അതെല്ലാം ഭാവിയിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനപ്പെടാൻ പോകുന്നത്. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബ വന്ന് പഠിപ്പിക്കുകയാണ്. അതിനാൽ അത്ര ബഹുമാനം കൊടുക്കണം. ടീച്ചർക്ക് സാധാരണയായി ബഹുമാനം കൊടുക്കാറുണ്ട്. ടീച്ചർ നിർദ്ദേശം നൽകുന്നു, നല്ല രീതിയിൽ പഠിച്ച് പാസാകൂ. അഥവാ ആജ്ഞ പാലിക്കുന്നില്ല എങ്കിൽ തോറ്റുപോകും. ബാബയും പറയുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നത് തന്നെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാനാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ അധികാരികളാണ്. പ്രജകളും അധികാരികളാണെങ്കിലും പദവി ഒരുപാടുണ്ടല്ലോ. എന്നാൽ ഭാരതവാസികളും പറയാറുണ്ടല്ലോ നമ്മൾ അധികാരികളാണെന്ന്. പാവപ്പെട്ടവരും സ്വയത്തെ ഭാരതത്തിലെ അധികാരി എന്ന് തന്നെ മനസ്സിലാക്കും. എന്നാൽ രാജാവും പാവപ്പെട്ടവരും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ് പദവിയിൽ വ്യത്യാസമുണ്ടാകുന്നത്. ജ്ഞാനത്തിലും സാമർഥ്യം വേണം, പവിത്രതയും വേണം, അതുപോലെ ആരോഗ്യവും സമ്പത്തും വേണം. സ്വർഗത്തിലെല്ലാം ഉണ്ടല്ലോ. ബാബ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. ലോകത്തിൽ മറ്റാരുടെയും ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയും, നമ്മൾ ഇന്നതായി മാറാൻ പോകുന്നു എന്ന്. മുഴുവൻ വിശ്വത്തിലും നമ്മുടെ രാജധാനി ഉണ്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ജനാധിപത്യ രാജ്യമാണ്. ആദ്യം ഇരട്ട കിരീടധാരികളായിരുന്നു, പിന്നീട് ഒരു കിരീടധാരി, ഇപ്പോൾ ഒരു കിരീടവും ഇല്ല. ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ചിത്രവും ഉണ്ടായിരിക്കണം. ഇരട്ടക്കിരീടധാരികളായിരുന്ന രാജാക്കന്മാരുടെ മുന്നിൽ ഒറ്റ കിരീടധാരികൾ തലകുനിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവും ഇരട്ടക്കിരീടധാരിയുമാക്കി മാറ്റുകയാണ്. അത് അല്പകാലത്തേക്ക് വേണ്ടി മാത്രമാണ്. ഇത് 21 ജന്മങ്ങളുടെ കാര്യം. ആദ്യത്തെ മുഖ്യ കാര്യം പാവനമായി മാറുന്നതിന്റേതാണ്. വിളിക്കുന്നതുമുണ്ട് വന്ന് പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ എന്ന്. രാജാവാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പരിധിയില്ലാത്ത സന്യാസമാണ്. ഈ ലോകത്തിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് പോകും, പിന്നീട് സ്വർഗത്തിൽ വരും. മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയി പിന്നീട് രാജ്യത്തിലേക്ക് വരും എന്ന്. അതിനാൽ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കണം. പിന്നീട് എന്തിനാണ് ഈ നിരാശയും ദുഃഖവുമെല്ലാം ഉണ്ടാകേണ്ട കാര്യം? നമ്മൾ ആത്മാക്കൾ വീട്ടിലേക്ക് പോകും, പിന്നീട് പുനർജന്മം പുതിയ ലോകത്തിൽ എടുക്കും. കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സ്ഥിരമായ സന്തോഷം ഉണ്ടാകാത്തത്? മായയുടെ എതിർപ്പ് ഒരുപാടുണ്ട്, അതിനാൽ സന്തോഷം കുറഞ്ഞു പോകുന്നു. പതീത പാവനൻ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും. നിങ്ങൾ സ്വദർശന ചക്രധാരികളായി മാറുന്നു. അറിയാം, പിന്നീട് നമ്മൾ നമ്മുടെ രാജസ്ഥാനിലേക്ക് പോകും. ഇവിടെ കലിയുഗത്തിൽ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള രാജാക്കന്മാർ ഭരിച്ചുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും ആത്മീയ രാജസ്ഥാനായി മാറണം. സ്വർഗത്തിലെ അധികാരികളായി മാറും. സ്വർഗസ്ഥനായ പിതാവ് സ്വർഗത്തിലാണ് വസിക്കുന്നത്? അങ്ങനെയല്ല. സ്വർഗസ്ഥനായ പിതാവ് വസിക്കുന്നത് തന്നെ ശാന്തിധാമത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഈ വ്യത്യാസമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈശ്വരനാകുന്ന പിതാവ് മുക്തിധാമത്തിൽ വസിക്കുന്നു. സ്വർഗം പുതിയ ലോകത്തിനെയാണ് പറയുന്നത്. അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നില്ല. പിതാവ് തന്നെ വന്നിട്ടാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. നിങ്ങൾ ഏതിനെയാണോ ശാന്തിധാമമെന്ന് പറയുന്നത്, അതിനെ അവർ സ്വർഗമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ പറയുന്നു, ജ്ഞാനം വളരെ സഹജമാണ്. ഇതാണ് പവിത്രമായി മാറാനുള്ള ജ്ഞാനം, മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകാനുള്ള ജ്ഞാനം. ഇത് ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ആരെയെങ്കിലും തൂക്കിലേറ്റുമ്പോൾ ഉള്ളിൽ ഈ ചിന്ത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. തൂക്കിലേറ്റുന്നവരും പറയാറുണ്ട്, ഈശ്വരനെ ഓർമ്മിക്കൂ എന്ന്. രണ്ടു പേർക്കും ഈശ്വരനെ അറിയില്ല. അവർക്ക് ആ സമയം മിത്രസംബന്ധികൾ മുതലായവരുടെ ഓർമ്മയാണ് വരിക. ചൊല്ലുമുണ്ട്, അവസാന സമയം ആരാണോ സ്ത്രീയെ സ്മരിക്കുന്നത്, ആരെങ്കിലുമൊക്കെ തീർച്ചയായും ഓർമ്മ വരും. സത്യുഗത്തിൽ തന്നെയാണ് മോഹത്തെ ജയിച്ചവർ വസിക്കുന്നത്. അവിടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുമെന്നത് അറിയാമായിരിക്കും. അവിടെ ഓർമ്മിക്കുന്നതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും. ഇവിടെ ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി ഓർമ്മിക്കുന്നത്. അവിടെയാണെങ്കിൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ഉദ്ദേശ്യമാണ് മനുഷ്യരെ ആസ്തികരാക്കി മാറ്റുക, സനാഥരാക്കി മാറ്റുക എന്നത്. നമ്മൾ ആരോരുമില്ലാത്തവരായിരുന്നു, നമ്മളിപ്പോൾ സനാഥരായി മാറുന്നു. സുഖം ശാന്തി സമൃദ്ധിയുടെ സമ്പത്ത് നൽകുന്നത് ബാബ തന്നെയാണ്. ഈ ലക്ഷ്മി നാരായണന് എത്ര വലിയ ആയുസ്സായിരുന്നു? ഇതുമറിയാം, ഭാരതവാസികളുടെ ആയുസ് ആദ്യം വളരെ വളരെ വലുതായിരുന്നു, ഇപ്പോൾ ചെറുതാണ്. എന്തുകൊണ്ടാണ് ചെറുതായത് എന്നാർക്കും അറിയില്ല. നിങ്ങൾക്കിത് വളരെ സഹജമായി മാറിയിരിക്കുന്നു. മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കൊടുക്കാനും, അതും നമ്പർ വയസ്സായി. മനസ്സിലാക്കി കൊടുക്കുന്നത് എല്ലാവരും അവനവന്റെ രീതിയിലാണ്. ആര് ഏത് രീതിയിൽ ധാരണ ചെയ്യുന്നുവോ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബ സദാ ആത്മാഅഭിമാനിയാണ് എന്നതുപോലെ ആത്മാഅഭിമാനിയായി ഇരിക്കാനുള്ള പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. ഒരു ബാബയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് സ്നേഹിച്ച് ബാബയോടൊപ്പം വീട്ടിലേക്ക് പോകണം. രണ്ട്, പരിധിയില്ലാത്ത ബാബയ്ക്ക് പൂർണ്ണ ബഹുമാനം കൊടുക്കണം. അർത്ഥം, ബാബയുടെ നിർദ്ദേശപ്രകാരം നടക്കണം. ബാബയുടെ ആദ്യ ആജ്ഞയാണ്, കുട്ടികളെ നല്ല രീതിയിൽ പഠിച്ച് പാസാകൂ. ഈ ആജ്ഞ പാലിക്കണം. വരദാനം: ശക്തിശാലിയായ സേവനത്തിലൂടെ നിർബലരിൽ ബലം നിറയ്ക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സത്യമായ സേവാധാരിയുടെ വാസ്തവിക വിശേഷതയാണ് നിർബലരിൽ ബലം നിറച്ചു കൊടുക്കുന്നതിന് നിമിത്തമാകുക. സേവനമാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ സഫലതയിൽ കാണപ്പെടുന്ന വ്യത്യാസത്തിന് കാരണമാണ് സേവനത്തിന്റെ സാധനങ്ങളിൽ ശക്തിയുടെ കുറവ്. വാളിന് അഥവാ മൂർച്ചയില്ലെങ്കിൽ പിന്നെ ആ വാൾ പ്രയോജനപ്പെടുകയില്ല എന്നതുപോലെ, സേവനത്തിന്റെ വസ്തുക്കളിൽ ഓർമ്മയുടെ ശക്തിയുടെ മൂർച്ചയില്ലെങ്കിൽ സഫലത ഉണ്ടാകില്ല. അതിനാൽ ശക്തിശാലി സേവാധാരിയാകൂ, നിർബലരിൽ ബലം നിറച്ച് ക്വാളിറ്റിയുള്ള ആത്മാക്കളെ കൊണ്ടുവരൂ. അപ്പോൾ പറയും, സത്യമായ സേവാധാരി. സ്ലോഗൻ: ഓരോ പരിതസ്ഥിതിയെയും പറക്കുന്ന കലയ്ക്കുള്ള സാധനമാണ് എന്ന് മനസ്സിലാക്കി സദാ പറന്നുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: അശരീരി അഥവാ അവ്യക്തസ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. അശരീരിയാകുക സഹജമാണ്. പക്ഷേ ഏത് സമയത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ മുന്നിൽ വന്നാൽ, ഏതെങ്കിലും സേവനത്തിന്റെ കോലാഹലം മുന്നിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ചഞ്ചലതയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം വന്നാൽ, അങ്ങനെയുള്ള സമയത്ത് ചിന്തിച്ച ഉടൻ അശരീരിയാകണം. ഇതിനുവേണ്ടി വളരെ കാലത്തെ അഭ്യാസം ആവശ്യമുണ്ട്. ചിന്തിക്കലും ചെയ്യലും ഒപ്പത്തിനൊപ്പം നടക്കണം. എങ്കിൽ അന്തിമ പരീക്ഷയിൽ പാസ്സാകാൻ സാധിക്കും. ഓം ശാന്തി.